2022 February 6 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 2 പേജിൽ നിന്ന് ബദരിനാഥ് ക്ഷേത്രത്തെക്കുറിച്ചും അവിടെയുള്ള മലയാളിയായ പൂജാരിയെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ. 100 ജന്മത്തിലെ പുണ്യം, ബദരികാശ്രമത്തിലെ മലയാളി. ഫീച്ചർ തയ്യാറാക്കിയത് ആർ ജയകൃഷ്ണൻ, വായിക്കുന്നത് രമ്യ. തുഷാരം പെയ്തിറങ്ങിയ നീലകണ്ഠ പർവ്വതം റാവൽജിയുടെ വരവ് കാത്തിരിക്കുകയാണ്. പുലർച്ചെ കൃത്യം 3:30 ബദരികാശ്രമത്തിലെ പ്രധാന ഗോപുരത്തിലെ മണി മുഴങ്ങുമ്പോൾ ദേവഭൂമി ഉണരുകയായി. വൈകുണ്ഠപതിയായ ബദരിനാഥന് അർച്ചന നടത്തുന്ന റാവൽ വരികയാണ്. ചെങ്കോലേന്ത്യ സുരക്ഷാ ജീവനക്കാരാൽ ആനയിക്കപ്പെടുന്ന അദ്ദേഹം ഒരു മലയാളിയാണ്. കേരളത്തിലെ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളയാൾ തന്നെയാകണം റാവൽജി ആകേണ്ടതെന്ന ബദരിയിലെ ആചാരം ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ്. റാവൽജിക്ക് മാത്രമേ ബദരിനാഥന്റെ വിഗ്രഹത്തിൽ സ്പർശിക്കുവാൻ അധികാരമുള്ളൂ. പൂജകളൊക്കെ ചെയ്യുന്നതും റാവൽജി മാത്രമാണ്. സംസ്കൃതത്തിലും പൂജാക്രമങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള റാവലിനെ നിയമിക്കുന്നത് ബദരിനാഥിലെ ക്ഷേത്ര കമ്മിറ്റിയും ടെഹ്രി ഗഡ്വാളിലെ മഹാരാജാവും ചേർന്നാണ്. സ്വർണം കൊണ്ട് പണിതീർത്ത വലിയ ദണ്ഡും 1 ജോടി സ്വർണവളകളും രാജോചിതമായ മേൽവസ്ത്രങ്ങളും മേൽശാന്തിയായി അവരോധിക്കുമ്പോൾ ടെഹ്രി രാജാവ് നൽകുന്നു. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിലെ വടക്കേ ചന്ദ്രമന ഇല്ലത്തെ ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ് ബദരിനാഥിലെ ഇപ്പോഴത്തെ റാവൽജി. അതികഠിനമായ നിഷ്ഠകളിൽ ഊന്നിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. തണുത്തുറഞ്ഞ മഞ്ഞുമലകളിലൂടെ നഗ്നപാദനായി നടന്നുവേണം റാവലിനെ ബദരിനാഥന്റെ സമക്ഷത്തിൽ എത്തിച്ചേരാൻ. എത്രനാൾ ബദരിനാഥന്റെ അർച്ചന തുടരുന്നുവോ അത്രയും കാലം ബ്രഹ്മചാര്യം നിർബന്ധമാണ്. സാധാരണ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലധികമാണ് ബദരിനാഥിലെ റാവലിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ. മലയാളിയായ റാവൽജി ശങ്കരാചാര്യരാണ് ബദരിനാഥിലെ പൂജാവിധികൾ നിശ്ചയിച്ചത്. ബദരിനാഥിലെത്തിയ ശങ്കരാചാര്യർ അളകനന്ദ നദിയിൽ ഉപേക്ഷിക്കപ്പെട്ട ബദരിനാഥ വിഗ്രഹം വീണ്ടെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തുകയായിരുന്നു. പണ്ടുകാലങ്ങളിൽ ടെഹ്രി മഹാരാജാവും തിരുവിതാംകൂർ മഹാരാജാവും ചേർന്നാണ് കേരളത്തിൽ നിന്നുള്ള റാവലിനെ തിരഞ്ഞെടുക്കുക. ഇന്നത് ഇന്റർവ്യൂ ബോർഡിൽ നിക്ഷിപ്തമാണ്. കണ്ണൂരിലെ ഒരു പ്രത്യേക ദേശക്കാർക്കാണ് ആദ്യ പരിഗണന. എന്നിരുന്നാലും കേരളത്തിലെ മറ്റ് നമ്പൂതിരി കുടുംബങ്ങൾക്കും അഭിമുഖത്തിന് ലഭിക്കാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും ബദരിനാഥന്റെ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ ആ ദേവഭൂമിയിൽ റാവലായി തുടരാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ റാവൽജിയായ ഈശ്വരപ്രസാദിന്റെ അനുഭവം. 8 വർഷമായി അദ്ദേഹം മുഖ്യ അർച്ചകനാണ് ഇവിടെ. ഈ കുടുംബത്തിൽ നിന്നുള്ള 8 തലമുറകൾക്ക് ബദരിനാഥിനെ പൂജിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ബദരികാശ്രമത്തിലെ പൂജകളുടെ ചുമതലകൾ മാത്രമല്ല റാവലിനുള്ളത്, ചുറ്റുമുള്ള ഗ്രാമങ്ങളുടെ തലവനും കൂടിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമമായ മന, ഭാമിനി, പാണ്ഡുകേശ്വരം തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലെ പ്രധാന കാര്യങ്ങളെല്ലാം റാവൽജിയുടെ തീരുമാനമാണ് അന്തിമം. ദേവന്റെ പ്രതിപുരുഷനായാണ് ഗ്രാമക്കാർ റാവലിനെ കാണുന്നത്. ഗുഡ്ഡോൾ സ്കൗട്ടിനാണ് റാവൽജിയുടെ സുരക്ഷാ ചുമതല. മോക്ഷ കവാടമായ ബദരിനാഥ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 10,585 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ബദരിനാഥ്. കനത്ത മഞ്ഞുമൂടി കിടക്കുന്ന നീലകണ്ഠ പർവ്വത നിരയുടെ താഴ്ഭാഗത്തായി അളകനന്ദ നദിയുടെ തീരത്ത് അതിപുരാതനമായ ഈ മഹാക്ഷേത്രം നിലകൊള്ളുന്നു. നരനാരായണന്മാർ അനേക വർഷം തപസ്സനുഷ്ഠിച്ച പുണ്യഭൂമിയാണ് ഇതെന്നാണ് വിശ്വാസം. 4 ധാമങ്ങളിൽ സത്യയുഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ബദരികാശ്രമം അഥവാ ബദരിനാഥ്. ത്രേതായുഗത്തിൽ രാമേശ്വരം, ദ്വാപരയുഗത്തിൽ ദ്വാരക, കലിയുഗത്തിൽ ജഗന്നാഥപുരി എന്നിവയാണ് മറ്റ് 3 ധാമങ്ങൾ. മോക്ഷത്തിന്റെ കവാടമായാണ് ബദരികാശ്രമം അറിയപ്പെടുന്നത്. ഭഗവാന് നിവേദിച്ച നേദ്യം കൊണ്ട് പിണ്ഡം ചെയ്യുന്നത് ബദരികാശ്രമത്തിൽ മാത്രമേയുള്ളൂ. കൂവളം പോലെയുള്ള ഫലമുള്ള വൃക്ഷം എന്നതാണ് ബദരി എന്ന വാക്കിന്റെ അർത്ഥം. ലക്ഷ്മി നാരായണ സ്വരൂപത്തിലാണ് ബദരിയിൽ ഭഗവാൻ ഉള്ളത്. സാളഗ്രാമ ശിലയിൽ സ്വയംഭൂ മൂർത്തിയാണ് ബദരിനാഥിലേത്. ഗർഭഗൃഹത്തിനകത്ത് കുബേരൻ, ഗരുഡൻ, നാരദൻ, ഉദ്ധവർ, നരനാരായണന്മാർ എന്നീ ദേവതകളാണ് ഉള്ളത്. കൂടാതെ ഉപദേവന്മാരായി ഗണപതി, ഹനുമാൻ, ഗണ്ഡകർണ സ്വാമി എന്നിവരും ഉണ്ട്. നടിയടക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയെ ഭഗവാനെയൊപ്പം സ്ഥാപിക്കുകയാണ് ചെയ്യുക. ദേവതകൾ പൂജിക്കുന്നു. സത്യയുഗത്തിൽ മഹാദേവനും പാർവതി ദേവിയും വസിച്ചിരുന്ന സ്ഥലമാണ് ബദരികാശ്രമം. വർഷത്തിൽ 6 മാസം മാത്രമേ മനുഷ്യനെ ദേവഭൂമിയിൽ പൂജ ചെയ്യുകയുള്ളൂ. ബാക്കിയുള്ള 6 മാസം ദേവന്മാരാണെന്നാണ് വിശ്വാസം. ദേവന്മാരുടെ പൂജാ കാലയളവിൽ നാരദ മഹർഷിയാണ് ബദരിയിൽ പൂജ നടത്തുക. നാരദന് ശാപമോക്ഷം ലഭിച്ച സ്ഥലം കൂടിയാണ് ഇവിടം. സമ്പത്തിന്റെ അധിപനായ കുബേരനെ വിദ്യാവണ്ണം പൂജ ചെയ്യാൻ അനുവാദമുള്ളതും ബദരിനാഥിലാണ്. 6 മാസത്തെ മനുഷ്യ പൂജയ്ക്ക് ശേഷം പിന്നീടുള്ള ദേവപൂജയ്ക്കായി മനുഷ്യനാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് നടചാരി റാവൽ പുറത്തേക്ക് ഇറങ്ങുക. ആറു മാസങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യ പൂജയ്ക്കായി തിരികെ എത്തുമ്പോൾ ദേവപൂജ നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണാൻ കഴിയും. കണ്ട അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ല എന്നതാണ് ദേവഭൂമിയുടെ നിയമം. അത്ഭുതങ്ങളുടെ പ്രപഞ്ചം. ഇവിടെ എത്തുന്ന ഓരോ യാത്രികനും വേറിട്ട അനുഭവങ്ങളായിരിക്കും. ഒരാൾ കാണുന്നത് മറ്റൊരാൾ കാണണമെന്നില്ല. ഇത് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് തീർത്ഥാടനം സായൂജ്യം അണിയുന്നത്. ബദരിയിലെ അത്ഭുതങ്ങളിലൊന്നായ തപ്തകുണ്ടിൽ സ്നാനം ചെയ്താണ് ദർശനം തുടങ്ങേണ്ടത്. വളരെ ശ്രദ്ധയോടെ നിർവഹിക്കേണ്ട ഒന്നാണിത്. സൾഫറിന്റെ അംശം വളരെ കൂടുതലുള്ളതുകൊണ്ട് ശരീരം വളരെ വേഗം വരണ്ടുണങ്ങും. ഓക്സിജന്റെ അളവ് കുറഞ്ഞ് തലകറക്കം, ഛർദ്ദി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായെന്നും വരാം. കുറച്ചു നേരത്തെ വിശ്രമം കൊണ്ട് ശരീരം അതിനെ അതിജീവിക്കും. റാവലിന് ഒരു ദിവസം 4 തവണ തപ്തകുണ്ടിൽ സ്നാനം നടത്തേണ്ടതുണ്ട്. വിശ്രമിച്ച ശേഷം ആദ്യ കേദാരേശ്വരനെയും ഗരുഡനെയും വണങ്ങണം. അതുകഴിഞ്ഞു വേണം ബദരിനാഥിനെ ദർശിക്കാൻ. കീഷാന്തിമാരോ സഹായികളോ ഒരുക്കിവെച്ച വിഗ്രഹത്തിൽ അർച്ചനയും ആരതിയും നടത്താൻ റാവലിന് കഴിയില്ല. കാരണം ബദരിയിൽ ദേവവിഗ്രഹത്തിൽ സ്പർശിക്കാൻ റാവലിന് മാത്രമേ അനുവാദമുള്ളൂ. അനുചരന്മാർക്ക് കനത്ത മഞ്ഞിനെ പ്രതിരോധിക്കാൻ പാദരക്ഷയടക്കം സ്വീകരിക്കാമെന്നിരിക്കെ അത്തരത്തിലുള്ള രക്ഷാ കവചങ്ങളൊന്നും റാവലിന് അനുവദനീയമല്ല. വസ്ത്രം പോലും പൊടിഞ്ഞു പോകുന്ന തപ്തകുണ്ടിലെ സ്നാനവും 6 മാസക്കാലം ഒരു മുറിയിൽ മാത്രം ഒതുങ്ങുന്ന ജീവിതവും ശ്രീ ഈശ്വരപ്രസാദിനെ ലവലേശവും അടുപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇത്ര മാത്രം. 100 ജന്മത്തിൽ ഒന്നിൽ മാത്രം ലഭിക്കുന്ന അപൂർവ ഭാഗ്യമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്.